2022 ഓഗസ്റ്റ് 24 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. വായനക്കാരന്റെ ഉള്ളുതൊട്ട് അന്തരിച്ച സാഹിത്യകാരൻ എസ് വി വേണുഗോപൻ നായരെ അനുസ്മരിച്ച് കോവളം സതീഷ് കുമാർ എഴുതുന്നു. പുരാതനവും പരിപാവനവുമായ സെഷൻസ് കോടതി ഉന്നതങ്ങളിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ജഡ്ജിയെയും അദ്ദേഹത്തിനു പിറകിൽ അത്യുന്നതത്തിൽ തൂങ്ങുന്ന കൂറ്റൻ ക്ലോക്കിനെയും തന്റെ കണ്ണുകളിൽ ഒതുക്കിപ്പിടിച്ച് പ്രതി നിർനിമേഷനായി നിന്നു. അയാൾക്കു വേണ്ടി ഉടുപ്പിട്ട ധർമ്മ വക്കീൽ വഴിപാട് നിവേദിച്ച് വിരമിച്ചു. പിന്നെ പ്രോസിക്യൂഷൻ അറുവീറോടെ തോറ്റം പാടി. അതും കഴിഞ്ഞ് ഇനി യൗവനത്തിന്റെ അരുണിമ മങ്ങാത്ത ന്യായാധിപൻ തിളങ്ങുന്ന കണ്ണുകളുയർത്തി പ്രതിയെ ഒന്നു നോക്കി. അങ്ങിങ്ങ് പാണ്ടുകണക്കെ നരപടർന്ന കുറ്റിത്താടിയുള്ള പ്രാകൃതനായ പ്രതി ഭക്ത്യാദരപൂർവം എന്തോ പറയുവാൻ വെമ്പി. അതുകണ്ട് ന്യായാധിപൻ കനിഞ്ഞു. പ്രതിക്ക് വല്ലതും ബോധിപ്പിക്കാനുണ്ടോ? ഉവ്വ, വടി പോലെ നിന്ന പ്രതിയുടെ സ്വരം ഏതോ അഗാധ ഗഹ്വരത്തിൽ നിന്നുയരും പോലെ മുഴങ്ങി. ബഹുമാനപ്പെട്ട അങ്ങ് തന്നെ എന്റെ വിധി പറയണമെന്ന് താൽപര്യപ്പെടുന്ന പക്ഷം കേസ് അവധിക്കു വെക്കാതെ ഇപ്പോൾ തന്നെ വിധി പ്രസ്താവിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. സഹൃദയനായ ന്യായാധിപന് രസമുദിച്ചു. ആ രസം കോടതിയിലെങ്ങും പടർന്നു. വക്കീലന്മാരിൽ, ബെഞ്ച് ക്ലാർക്കിൽ, പോലീസുകാരിൽ, ഗുമസ്തന്മാരിൽ കൂടി ആ നർമ്മബോധം തുളുമ്പിത്തൂകി. എല്ലാ ദൃഷ്ടികളും ആ പ്രതിയിൽ ചാഞ്ഞു. കാരണം, ശാന്തഗംഭീരമായി തന്നെ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു. പ്രതിയുടെ ശബ്ദം ഖിന്നമായി. അത് ബോധിപ്പിക്കാൻ സങ്കടമുണ്ട്. ബഹുമാനപ്പെട്ട അങ്ങേക്ക് ഇനി 1 മണിക്കൂറും 3 മിനിറ്റും കൂടി മാത്രമേ ജീവിതമുള്ളൂ. ഹോ, ആരോ ഞെട്ടിയ ഒച്ച എങ്ങോ കേട്ടു. 1983 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച കോടതി വിധിക്ക് മുൻപ് എന്ന കഥ വായിക്കുമ്പോൾ മനസ്സിലോടുന്നത് സിനിമയായിരിക്കും. അതാണ് എസ് വി വേണുഗോപൻ നായരുടെ മാന്ത്രിക വിവരണത്തിന്റെ സവിശേഷത. കോടതി വിധിയുൾപ്പെടെ എസ് വി വേണുഗോപൻ നായരുടെ 12 കഥകൾ ദൂരദർശനിൽ പരമ്പരയായി. ആദം അയ്യൂബായിരുന്നു സംവിധായകൻ. വീടിന്റെ നാനാർത്ഥമെന്ന സിനിമ കഥയാക്കാനുള്ള ആലോചനകൾ നടന്നെങ്കിലും അത് സംഭവിച്ചില്ല. സി വി രാമൻപിള്ളയ്ക്ക് ശേഷം തെക്കൻ ഭാഷയിൽ കഥകൾ എഴുതിയ സാഹിത്യകാരനെന്ന് വിശേഷണം ചാർത്തിക്കിട്ടിയിട്ടുണ്ടെങ്കിലും ഓരോ കഥയുടെയും സ്വഭാവത്തിനനുസരിച്ചാണ് എസ് വി വേണുഗോപൻ നായർ ഭാഷാപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്. വാടക വീടിന്റെ കോലായിലിരുന്ന് വിശുദ്ധ സ്വപ്നത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ ധർമ്മപത്നി കുളുകുളെ ചിരിക്കുന്നു. പരിഹാസത്തിന്റെ വറമണം. നിന്റെ ചിരി എന്നിൽ കോപം പൊട്ടുന്നു. പണം? ഈ മാസത്തെ വാടക കൊടുത്തിട്ടില്ല. പണമുണ്ട്, പൂത്തുലഞ്ഞ പണം. ആ, എവിടെ? ട്രഷറിയിൽ, ബാങ്കിൽ. നന്നായി ബാഗുമായിട്ടങ്ങ് ചെന്നാൽ മതി. അതേടി, അതെനിക്കും നിനക്കും അവകാശപ്പെട്ടതാകുന്നു. അവൾ വീണ്ടും ചിറകടിച്ച് ചിരിക്കുന്നു. ചിരിച്ചോട്ടെ, അത് പാവമൊരു ഭർത്താവിന്റെ ചെലവിങ്കൽ. ദോഷഹീനം വീടിന്റെ നാനാർത്ഥം. ചെറുസംഭവങ്ങളെ ജീവിതപ്പൊരുളുമായി ബന്ധിപ്പിച്ച് വായനക്കാരുടെ ഉള്ളുതൊടുമാറ് അവതരിപ്പിച്ച കഥകളിൽ വീടിന്റെ നാനാർത്ഥം ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രം. നേർത്ത നർമ്മം മിക്കവാറും കഥകളിലുണ്ടാകും. ഈ നർമ്മത്തിലൂടെ കഥയെ അതിഭാവുകത്വത്തിലേക്ക് കൊണ്ടുപോകാതെ സൂക്ഷിക്കുകയും ചെയ്യും. വായനക്കാരെ ഒന്നുറക്കെ ചിരിക്കാൻ അദ്ദേഹം അനുവദിക്കില്ല. വായിച്ചു പോകെ ചിരി അതിന്റെ ഏറ്റക്കുറച്ചിലോടെ ചുണ്ടിലുണ്ടാകും. എഴുതിയതിൽ ആദിശേഷനായിരുന്നു മാസ്റ്റർ പീസ്. നർമ്മം മാത്രമല്ല, ഉള്ളുകിടുങ്ങുന്ന വായന കഴിയുന്ന നിമിഷം മുതൽ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങും. വായനക്കാരൻ വേട്ടയാടപ്പെടുന്ന കഥകളും വേണുഗോപൻ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ജനനി. ഡോക്ടറായ സ്വന്തം സഹോദരൻ സതീശൻ നായരുടെ അനുഭവമാണ് കഥാതന്തു. ഒരു നാടോടി സ്ത്രീയെയും അവളുടെ മരിച്ചുപോയ നവജാത ശിശുവിനെയും കൊണ്ട് രാത്രിയിൽ പോലീസ് ആശുപത്രിയിലെത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് കഥ. പോലീസ് ഡോക്ടറോട് പറയുന്നു, ഈ നശിച്ച പെണ്ണ് പെറ്റ ചോരക്കുഞ്ഞിനെ വെള്ളത്തിലെറിഞ്ഞുകൊന്നു. കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. ആ ഘാതകി പൊതിക്കെട്ട് നിലത്തുവെച്ചിട്ട് നീണ്ടു നിവർന്നു നിന്നു. അവളുടെ കണ്ണിൽ പരിഭ്രമത്തിന്റെ ഒരു കരട് പോലുമില്ല. അവൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ സത്യം പറയാം, ഇന്നലെ വൈകിട്ട് പെറ്റു. ഇതും ആങ്കൊച്ചു തന്നെ. ഇന്ന് നേരം വെളുത്തു. 10 മണിയായപ്പോ അതിന്റെ കാറ്റ് പോയി. ഞാൻ എന്തു ചെയ്യും? ഈ ശവം ഒന്ന് മാന്തി വെക്കാൻ എന്റെ തന്ത സമ്പാദിച്ചു തന്ന മണ്ണില്ല. ബന്ധുജനങ്ങളെല്ലാം ഉദ്വേഗത്തോടെ ഒരു യുവതിയുടെ കന്നിപ്രസവത്തിനായി ആശുപത്രിയിൽ കാത്തിരിക്കുന്നതും ഇതിനൊപ്പം കഥാകാരൻ വിവരിക്കുന്നുണ്ട്. നിയമത്തിനു മുന്നിൽ അവൾ പ്രതിയും കുഞ്ഞിന്റെ മൃതശരീരം തൊണ്ടിമുതലുമാണ് കഥയുടെ ക്ലൈമാക്സ്. ഇങ്ങനെ തിരികെ ഡ്യൂട്ടി റൂമിൽ കയറും മുൻപ് ഇന്നത്തെ അതിഥിയുടെ സ്ഥിതിയൊന്നു നോക്കിയേക്കാമെന്ന് ഡോക്ടർ ബാലഗോപാലൻ വിചാരിച്ചു. അയാൾ ഗ്രില്ലിനടുത്തു ചെന്നു. ഘാതകി നീണ്ടു നിവർന്നു കിടന്നുറങ്ങുകയാണ്. കൂർക്കം വലിയോടെ അവളുടെ തല ഉയർന്നിരിക്കുന്നത് ബാലഗോപാലൻ ശ്രദ്ധിച്ചു. അവൾക്ക് തലയണ കൊടുത്തിട്ടില്ലെന്ന കാര്യം പൊടുന്നനെ ഓർത്തു. അയാൾ വീണ്ടും നിരീക്ഷിച്ചു. ആ തൊണ്ടി സാധനം കാണാനില്ല. അയാളുടെ ഉള്ളൊന്നു പിടഞ്ഞു. തറയിൽ നിന്നും അരയിഞ്ചു പൊങ്ങി വീണ്ടും നോക്കി. ആ തൊണ്ടി മുതൽ തന്നെയാണ് അവൾ പൊതിഞ്ഞ് ഭദ്രമായി തലയ്ക്കു കീഴിൽ സസുഖം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ബോധ്യമായ നിമിഷം ബാലഗോപാലൻ ആ ഇരുമ്പഴികളിൽ അള്ളിപ്പിടിച്ചു. തന്റേടിയായ എഴുത്തുകാരൻ ചന്ദ്രമതി ടീച്ചറുടെ ഫേസ്ബുക്ക് കുറിപ്പ്. എസ് വി വേണുഗോപൻ സാറും യാത്രയായി. ഗ്രൂപ്പിലും ക്ലിക്കിലും ഒന്നും പെടാതെ ഒറ്റയ്ക്ക് നിന്ന തന്റേടിയായ എഴുത്തുകാരൻ. സി വി രാമൻപിള്ളയ്ക്ക് ശേഷം തെക്കൻ കേരളത്തിന്റെ ശബ്ദം മലയാള സാഹിത്യത്തിൽ ശക്തമായി മുഴങ്ങിയത് അദ്ദേഹത്തിന്റെ കഥകളിലൂടെയായിരുന്നു. ആദിശേഷൻ എന്ന കഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ അയ്യപ്പ പണിക്കർ സാർ ആവശ്യപ്പെട്ടപ്പോൾ ആ തൂലികയുടെ വ്യത്യസ്തതയും കരുത്തും തിരിച്ചറിയാനുള്ള അവസരം ലഭിക്കുകയായിരുന്നു എനിക്ക്. അത് വേണുഗോപൻ സാറുമായുള്ള ഊഷ്മളമായ ഒരു സ്നേഹബന്ധത്തിന്റെ തുടക്കവും കൂടിയായിരുന്നു. ഒരുപാട് വാത്സല്യം ും സ്നേഹവും അദ്ദേഹം എനിക്ക് തന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നു. സാഹിത്യലോകത്തെ സ്വജനപക്ഷപാതവും അനീതിയും അതിജീവിക്കാൻ ഉപദേശിച്ചു തന്നു. അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയ ആ കഥാജീവിതം അവസാനിക്കുകയായി. സർ, ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ നിത്യശാന്തി നേരുന്നു.